2024 June 23 ഞായറാഴ്ച കേരള കൗമുദി ഈ പേപ്പറിന്റെ വാരാന്ത്യ കൗമുദിയുടെ 3 പേജിൽ നിന്ന് വായിക്കുന്നത് രാഹുൽ. അഡ്വക്കേറ്റ് മണ്ണാളി വിശ്വനാഥൻ വിട പറഞ്ഞിട്ട് 20 ആണ്ട്. നീതിയുടെ നിത്യസ്മരണ. JS ഐശ്വര്യ തയ്യാറാക്കിയ റിപ്പോർട്ട്. കാലത്തിന്റെ തള്ളിച്ചയിൽ വിസ്മൃതിയിലാണ്ട് പോകാത്ത പല പേരുകളും മുഖങ്ങളും വളരെ കാലം ജീവസോടെ നിലനിൽക്കാറുണ്ട്. മട്ടാഞ്ചേരിക്കാരെയും വൈപ്പിൻകാരക്കാരെയും സംബന്ധിച്ച് അത്തരമൊരു പേരും മുഖവുമാണ് സഹാവ് മണ്ണാളി വിശ്വനാഥന്റേത്. പാവപ്പെട്ടവരുടെയും ഭൂരഹിതരുടെയും തൊഴിലാളികളുടെയും ശബ്ദമായി കേസുകൾ കോടതി ഫീസ് പോലും വാങ്ങാതെ വാദിച്ചു ജയിച്ചിരുന്ന പ്രഗത്ഭനായ അഭിഭാഷകനും സാമൂഹ്യ നീതിയിൽ അടിയുറച്ച് വിശ്വസിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റുകാരനുമായിരുന്നു മണ്ണാളി വിശ്വനാഥൻ. തൊഴിലാളികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി ദൃഢനിശ്ചയത്തോടെ നിലകൊള്ളുവാനും അവരുടെ സ്നേഹാദരവുകൾക്ക് പാത്രമാവുകയും ചെയ്ത മണ്ണാളി എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെട്ടിരുന്ന മണ്ണാളി വിശ്വനാഥൻ ഒരു കാലഘട്ടത്തിന്റെ ആവേശമായി ആവശ്യമായി ജീവിച്ചിരുന്ന അപൂർവ വ്യക്തിത്വത്തിന് ഉടമയായിരുന്നു. മട്ടാഞ്ചേരി ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ നിന്ന് വിരമിച്ച വിമല ശങ്കുണ്ണിയായിരുന്നു ഭാര്യ. ഡോക്ടർ വത്സ മണ്ണാളി, കേണൽ രാജീവ് മണ്ണാളി, അഡ്വക്കേറ്റ് സാജൻ മണ്ണാളി എന്നിവർ മക്കൾ. അദ്ദേഹം ഓർമ്മയായിട്ട് 20 വർഷം തികയുമ്പോൾ മരിക്കാത്ത ഓർമ്മകൾ അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ടവർ പങ്കുവയ്ക്കുന്നു. പിതൃതുല്യനായ ഗുരുനാഥൻ, ജസ്റ്റിസ് MB സ്നേഹലത, ശിഷ്യയും ഹൈക്കോടതി ജഡ്ജി. അദ്ദേഹത്തിൽ നിന്ന് ഒരു ഗുരുവിന്റെയും അച്ഛന്റെയും സ്നേഹവും വാത്സല്യവും ഒരേപോലെ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കക്ഷികളോട് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചത് അദ്ദേഹമാണ്. പണമില്ലാത്ത കക്ഷികൾക്ക് വേണ്ടിയും അദ്ദേഹം കേസുകൾ വാദിച്ചു. ഒരു കേസിൽ എത്രയധികം ആത്മാർത്ഥതയോടെ നിലകൊള്ളണമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് അദ്ദേഹത്തിനൊപ്പം പ്രവർത്തിച്ചപ്പോഴാണ്. കേസ് ചെറുതായാലും വലുതായാലും അതിന് തുല്യ പ്രാധാന്യം നൽകണമെന്ന് അദ്ദേഹം പറയുമായിരുന്നു. വളരെ സീനിയർ അഭിഭാഷകനായിട്ട് പോലും ഭൂരഹിതരായ കക്ഷികൾക്ക് വേണ്ടി സ്വയം ലാൻഡ് ട്രിബ്യൂണൽ അദ്ദേഹം ഹാജരാക്കുന്നത് ഞാൻ അതിശയത്തോടെയും ആദരവോടെയും ഓർക്കുന്നു. പാവപ്പെട്ടവർക്കും ആശ്രയരഹിതർക്കും അദ്ദേഹം എന്നും ഒരാശ്വാസമായി നിലകൊണ്ടു. തന്റെ ജൂനിയർ അഭിഭാഷകരെ സ്വന്തം കുടുംബാംഗങ്ങളെ പോലെ കരുതിയിരുന്ന സീനിയേഴ്സിൽ ഒരാളായിരുന്നു എന്റെ മണ്ണാളി സാർ. അച്ഛൻ എന്റെ റോൾ മോഡൽ, കേണൽ രാജീവ് മണ്ണാളി മകൻ. ദാരിദ്ര്യത്തിന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും അവകാശങ്ങൾക്ക് വേണ്ടി ജീവിതകാലം മുഴുവൻ പോരാളിയ മനുഷ്യസ്നേഹിയായിരുന്നു അച്ഛൻ. ധാർമ്മിക മൂല്യങ്ങളിൽ നിന്ന് വ്യതിചലിക്കാത്ത നിയമവിദഗ്ധനെന്ന നിലയിൽ അദ്ദേഹം അഭിഭാഷകർക്ക് റോൾ മോഡൽ കൂടിയായിരുന്നു. 1919 December 8 പള്ളിപ്പുറം ചെറായിലെ പ്രശസ്തമായ മണ്ണാളി കുടുംബത്തിൽ കൃഷ്ണൻ കല്യാണി ദമ്പതികളുടെ മകനായാണ് ജനിച്ചത്. സമ്പത്തിന്റെ മടിത്തട്ടിലായിരുന്നു ബാല്യം. എന്നാൽ 7ാം ക്ലാസ്സിലായിരിക്കുമ്പോൾ 1930കളിലെ സാമ്പത്തിക മാന്ദ്യത്തിൽ കുടുംബത്തിന്റെ സമ്പത്തും പ്രതാപവും നഷ്ടമായി. പിന്നീട് അങ്ങോട്ട് പഠനം പൂർത്തിയാക്കുന്നതിനും ജീവിതത്തിന്റെ പടവുകൾ ചവിട്ടിക്കേറുവാനും വളരെയധികം കഷ്ടപ്പാടുകൾ സഹിച്ചു. സ്കോളർഷിപ്പുകളിലൂടെ പഠനം പൂർത്തീകരിച്ചു. അധ്യാപകനായിരുന്ന സഹോദരൻ അഡ്വക്കേറ്റ് ഗോപാലൻ മണ്ണാളിയാണ് സ്വപരിശ്രമത്തിലൂടെ ജീവിത വിജയം നേടുവാൻ അച്ഛന് പ്രചോദനവും മാർഗദർശിയുമായിരുന്നത്. മഹാരാജാസ് കോളേജിൽ നിന്നാണ് ബിരുദം പൂർത്തിയാക്കിയത്. അക്കാലത്ത് കോളേജ് സ്പോർട്സ് ചാമ്പ്യനും യൂണിയൻ കൌൺസിൽ അംഗവുമായിരുന്നു. ബിരുദം നേടിയ ശേഷം ബോർഡർ റോഡ്സ് ഓർഗനൈസേഷനിൽ പ്ലാറ്റൂൺ കമാൻഡറായി അസാമിൽ ഒരു വർഷം സേവനമനുഷ്ഠിച്ചു. അതിനുശേഷം ബ്രിട്ടീഷ് ഇന്ത്യൻ ആർമിയിൽ വൈസ്രോയി കമ്മീഷൻഡ് ഓഫീസറായി. ജപ്പാനിൽ അധിനിവേശ സേനയുടെ ഭാഗമായിരുന്ന കാലത്താണ് ദേശീയ പ്രസ്ഥാനത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതും ഇന്ത്യൻ നാഷണൽ ആർമിയുമായി സഹകരിക്കുന്നതും. സുഭാഷ് ചന്ദ്രബോസിന്റെ ആദർശങ്ങളോട് ആകൃഷ്ടനായി അദ്ദേഹം മിലിറ്ററി സേവനം അവസാനിപ്പിക്കുകയായിരുന്നു. പട്ടാള ജീവിതത്തിനിടയിലും മികച്ച ഒരു ടെന്നീസ് താരവും സ്പോർട്സ്മാനുമായ ഖ്യാതി നേടിയിരുന്നു. 1948 ഇന്ത്യൻ ആർമിയോട് വിട പറഞ്ഞ് മദ്രാസ് ലാ കോളേജിൽ ചേർന്നു. അവസാന വർഷം കോളേജ് യൂണിയൻ ചെയർമാനായിരുന്നു. 1950 കൊച്ചിയിലെ കോടതികളിൽ പ്രാക്ടീസ് ആരംഭിച്ചു. തുടക്കത്തിൽ യുവ അഭിഭാഷകൻ എന്ന നിലയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹയാത്രികനായിരുന്നു. പിന്നീട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി. പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗമായും പ്രവർത്തിച്ചു. ഈ അനുഭവ സമ്പത്ത് അദ്ദേഹത്തെ പാവപ്പെട്ടവരുടെയും ഭൂരഹിതരുടെയും നേതാവും വക്താവുമാക്കി മാറ്റി. അധികം താമസിക്കാതെ മട്ടാഞ്ചേരിയിലും വൈപ്പിൻകരയിലുമായി ട്രേഡ് യൂണിയൻ രംഗത്തും പ്രവർത്തനം വ്യാപിപ്പിച്ചു. 1950 മുതൽ 1980 വരെ 20 ട്രേഡ് യൂണിയനുകളുടെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നു. റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റി, ജില്ലാ വികസന കൌൺസിൽ എന്നിവയിലെ അംഗമായും സേവനമനുഷ്ഠിച്ചു. ഓൾ കേരള മുനിസിപ്പൽ വർക്കേഴ്സ് ഫെഡറേഷന്റെ സ്ഥാപക പ്രസിഡന്റും അദ്ദേഹമായിരുന്നു. 1963 പള്ളിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റായി 16 വർഷം പ്രവർത്തിച്ചു. ലക്ഷം വീട് പദ്ധതി പ്രകാരം ഏറ്റവും വേഗം വീടുമണി പൂർത്തിയാക്കുന്നതിന് പഞ്ചായത്തിന് അവാർഡ് ലഭിക്കുകയുണ്ടായി. TV തോമസ്, ആർ സുഗതൻ എന്നിവരായിരുന്നു രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ രംഗത്ത് അദ്ദേഹത്തിന്റെ മാർഗദർശികൾ. കൊച്ചിൻ ബാർ അസോസിയേഷന്റെ പ്രസിഡന്റായിരുന്ന അദ്ദേഹം യുവ അഭിഭാഷകർക്കൊരു മാതൃകാ പുരുഷനായി നിലകൊണ്ടു. ചെറായിയിലെ വിദ്യാഭ്യാസ സാമൂഹിക സേവന സംഘടനയായ VV സഭയുടെ പ്രസിഡന്റ് സ്ഥാനവും അലങ്കരിച്ചിട്ടുണ്ട്. ജസ്റ്റിസ് VR കൃഷ്ണയ്യരോടൊപ്പം ചേർന്ന് കേരള ഫൈൻ ആർട്സ് സൊസൈറ്റി സ്ഥാപിക്കുവാൻ ഇടയായി. ചെറായിലെ ബീച്ച് ഇന്ന് മികച്ച ഹോളിഡേ ഡെസ്റ്റിനേഷൻ ആയതിനാൽ നിർണായകമായത് അദ്ദേഹത്തിന്റെ കാലത്തെ പ്രവർത്തനങ്ങളാണ്. ബീച്ച് റോഡ് എന്ന ആശയം അദ്ദേഹത്തിന്റേതായിരുന്നു. ആ റോഡ് മത്സ്യത്തൊഴിലാളികളെ സഹായിക്കാൻ അദ്ദേഹം തുടങ്ങി വെച്ചതായിരുന്നു. 1965 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞാറക്കൽ മണ്ഡലത്തിൽ CPI സ്ഥാനാർത്ഥിയായിരുന്നു. കേരള ഹിസ്റ്ററി അസോസിയേഷൻ, ശാസ്ത്ര സാഹിത്യ പരിഷത്ത്, മദ്യനിരോധന സമിതി, മിശ്ര വിവാഹ സംഘം എന്നിവയ്ക്കും നേതൃത്വം നൽകി. അഴിമതിരഹിതമായ ജീവിതകാലം മുഴുവൻ രാഷ്ട്രീയ വിശുദ്ധിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ നിലകൊണ്ട അദ്ദേഹം ജീവിതത്തിൽ എന്റെ റോൾ മോഡലാണ്. വായനാ ലോകം തുറന്നു തന്നു. അഡ്വക്കേറ്റ് സാജൻ മണ്ണാളി മകൻ. വക്കീലാകാൻ പ്രചോദനമായത് അച്ഛനാണ്. പഠിപ്പിന്റെയും വായനയുടെയും ഒക്കെ കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത സമീപനമായിരുന്നു അദ്ദേഹത്തിന്റേത്. രാഷ്ട്രീയത്തിലും അഭിഭാഷക വൃത്തിയിലും അദ്ദേഹത്തിന്റെ ശൈലി തന്നെയാണ് ഞാനും സ്വീകരിച്ചിരുന്നത്. കമ്മ്യൂണിസ്റ്റുകാരനായ അദ്ദേഹം ഞാൻ KSU ചേർന്ന് കോൺഗ്രസ് രാഷ്ട്രീയമായി മുന്നോട്ട് പോയപ്പോൾ ഒരിക്കൽ പോലും അതിന് എതിര് നിന്നിട്ടില്ല. ചെറായി വിജ്ഞാന വർദ്ധിനി സഭയിലെ പ്രസിഡന്റായിരുന്നപ്പോൾ അച്ഛൻ ചെയ്ത കാര്യങ്ങൾ ഇന്നും അവിടുത്തുകാർ ഓർമ്മിക്കുന്നു. അച്ഛന്റെ ശ്രമഫലമായി പള്ളിപ്പുറം പഞ്ചായത്തിന് ഏറ്റവും മികച്ച പഞ്ചായത്തിനുള്ള അവാർഡ് ലഭിച്ചിരുന്നു. എല്ലാ തിരക്കുകളുടെ ഇടയിലും കുടുംബത്തിനായി അദ്ദേഹം സമയം കണ്ടെത്തിയിരുന്നു. വായനയുടെ ലോകത്തേക്ക് എന്നെ കൈപിടിച്ചു നടത്തിയത് അച്ഛനാണ്. മത്സര പരീക്ഷകളിൽ വിജയിക്കുമ്പോൾ നാഷണൽ ബുക്ക് സ്റ്റാളിലെ പുസ്തകങ്ങൾ സമ്മാനമായി നൽകിയിരുന്നു. അങ്ങനെ വലിയൊരു ലൈബ്രറി തന്നെ എന്റേതായി ഉണ്ടായി. കളിപ്പാട്ടങ്ങളെക്കാൾ സന്തോഷമാണ് പുസ്തകങ്ങൾ എന്ന് പഠിപ്പിച്ചതും അച്ഛന്റെ ആ സമീപനങ്ങളാണ്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് പുറമെ അദ്ദേഹം തികഞ്ഞ ഒരു മനുഷ്യസ്നേഹിയുമായിരുന്നു. സഹപ്രവർത്തകരെ, പ്രത്യേകിച്ച് യുവ അഭിഭാഷകരെ അദ്ദേഹം സ്വന്തം കുടുംബാംഗങ്ങളെപ്പോലെയാണ് കരുതിയിരുന്നത്. അദ്ദേഹം സംഗീതത്തിലും തൽപരനായിരുന്നു. ബുൾബുൾ എന്ന വാദ്യോപകരണം വായിക്കാൻ ഇഷ്ടമായിരുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ കടുത്ത ആരാധകനായിരുന്നു. നെഹ്റുവിനെ ഡിസ്കവറി ഓഫ് ഇന്ത്യയും ഒരച്ഛൻ മക്കൾക്ക് അയച്ച കത്തുകളുമെല്ലാം വായിക്കാൻ അദ്ദേഹമായിരുന്നു പ്രചോദനം നൽകിയത്. മുത്തച്ഛൻ തന്ന മധുരം. അഡ്വക്കേറ്റ് ആദിത്യൻ എസ് മണ്ണാളി, കൊച്ചുമകൻ. കൊച്ചിയിൽ വീടും ഓഫീസും ഒരുമിച്ചായിരുന്നു. ചെറുപ്പം മുതൽ കണ്ടുവളർന്നത് കോടതിയിലെ അഭിഭാഷകരെയും സാക്ഷികളെയുമാണ്. ഭരണഘടനയും കോടതിയുമായി ബന്ധപ്പെട്ട പദപ്രയോഗങ്ങളും നിത്യം കേട്ടു വളർന്നതിനാലാവും വക്കീലാകാൻ മോഹമുദിച്ചത്. അദ്ദേഹം മരിക്കുമ്പോൾ എനിക്ക് 14 വയസ്സായിരുന്നു. ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നത് കാണാൻ അദ്ദേഹം ജീവിച്ചിരുന്നില്ല എന്ന ദുഃഖം മാത്രം ബാക്കി. കൊച്ചി കോടതിയിലെ മുതിർന്ന അഭിഭാഷകനായിരുന്ന അദ്ദേഹം തന്റെ ശിഷ്യർക്ക് നൽകുന്ന ഉപദേശം ഞാനും കൗതുകപൂർവ്വം കേൾക്കുമായിരുന്നു. കോടതിയിൽ നിന്ന് കയ്യിൽ ഒരു ചോക്ലേറ്റുമായി അദ്ദേഹം വരുന്നതും കാത്ത് ഞാൻ വീടിന് മുന്നിൽ നിൽക്കുമായിരുന്നു. 5ാം ക്ലാസ് മുതൽ അദ്ദേഹം എന്നെ പത്രത്തിന്റെ എഡിറ്റോറിയലുകൾ വായിപ്പിക്കാൻ പ്രേരിപ്പിക്കുമായിരുന്നു. ഒരു വിഷയത്തെ ആധികാരികമായും വിശകലനാത്മകമായും സമീപിക്കാൻ ഇത് സഹായിച്ചു. ഭരണഘടന പല ഉരു വായിക്കുമ്പോൾ ഒരു വട്ടം പോലും മടുപ്പ് തോന്നാത്തതും അദ്ദേഹം നൽകിയ പരിശീലനം കൊണ്ട് തന്നെയായിരിക്കാം. കോടതി പദങ്ങളെ നിത്യജീവിതത്തിലെ വാക്കുകളുമായി അദ്ദേഹം ബന്ധിപ്പിക്കുമായിരുന്നു. പ്രമേഹത്തിന് ഇൻസുലിൻ എടുക്കുമ്പോൾ ഐ ക്യാൻ സ്റ്റോപ്പ് യുവർ ഗ്രാൻഡ് മദർ ഫ്രം ഡൂയിങ് ദിസ് ഇഞ്ചക്ഷൻ എന്ന് പറഞ്ഞു. ഇഞ്ചക്ഷൻ എന്ന കോടതി പദവുമായി ബന്ധിപ്പിക്കുന്നത് ഇന്നും ഞാൻ ഓർക്കുന്നു. അദ്ദേഹം പഠിച്ച മദ്രാസ് ഗവൺമെന്റ് ലാ കോളേജിൽ പഠിക്കാനായതും വലിയൊരു ഭാഗ്യമായി ഞാൻ കണക്കാക്കുന്നു. ആദ്യമായിട്ടാവും ഒരു മലയാളി ആ ലോ കോളേജിൽ യൂണിയൻ ചെയർമാൻ ആകുന്നത്. അവിടെ ഡയറക്ടറുടെ മുറിയിൽ അദ്ദേഹത്തിന്റെ പേര് കാണുമ്പോൾ എന്തെന്നില്ലാത്ത സന്തോഷം തോന്നുമായിരുന്നു. കക്ഷികളുമായി ഇടപഴകുമ്പോൾ എന്നെ അടുത്തു നിർത്തി താലോലിച്ചിരുന്നതും ഒരുപക്ഷെ ഞാൻ അഭിഭാഷകനാകുന്നതിന് എന്നെ പ്രേരിപ്പിച്ചിട്ടുണ്ടാകും. അദ്ദേഹത്തിന്റെ ദീപ്തമായ സ്മരണകൾക്ക് മുമ്പിൽ ഞാൻ ശിരസ് നമിക്കുന്നു. മണ്ണാളി വിശ്വനാഥൻ കാലയവനയ്ക്കുള്ളിൽ മറിഞ്ഞിട്ട് 2 ദശാബ്ദമായെങ്കിലും അദ്ദേഹത്തിന്റെ കർമ്മബലം അദ്ദേഹത്തെ ഇന്നും മനുഷ്യ മനസ്സുകളിൽ പ്രചോദനമായി നിലനിർത്തുന്നു. നല്ലവനായ ആ മനുഷ്യസ്നേഹിയുടെ ഓർമ്മകൾക്ക് മുന്നിൽ പ്രണമിക്കുന്നു.